Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. തപസ്സുകാലം മൂന്നാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ വിചിന്തനമാണിത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം രണ്ടാം അധ്യായം 13 മുതൽ 25 വരെ വാക്യങ്ങൾ. നദികൾ, പുഴകൾ എല്ലായിടത്തും ശുദ്ധമാണെന്നത് ഒരു വിശ്വാസമാണ്. ബീഹാറിൽ പോയപ്പോൾ പുണ്യനദി ഗംഗയുടെ തീർത്ഥവിസ്മയം തേടി സഞ്ചരിച്ചു. ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് നടത്തുന്ന ബലിയും അനുഷ്ഠാനങ്ങളും മൂലം നദി മാലിന്യങ്ങളൊക്കെ ഏറ്റുവാങ്ങി ഒരു ഓവുവെള്ളം പോലെയാണ് ഒഴുകിയിരുന്നത്. ഭക്തർ കുളിച്ച് ശുദ്ധരാകുമ്പോഴും അതിന് ആനുപാതികമായിട്ട് മാലിന്യങ്ങൾ നദിയിൽ അടിഞ്ഞുകൂടുകയാണ്. ഇത് ഭൂമിയിലെ എല്ലാ പവിത്ര സ്ഥാനങ്ങളുടെയും തലവരയാണെന്ന് തോന്നുന്നു. ഒരിക്കൽ ശബരിമലയിലെത്തിയപ്പോഴും പമ്പയാറിന്റെയും പുണ്യമലയുടെയും അവസ്ഥ വളരെ ശോച്യമായിരുന്നു. ഇതുതന്നെയാണ് മലയാറ്റൂരിലെ കുരിശടിയിലും മറ്റ് പല തീർത്ഥാടന കേന്ദ്രങ്ങളിലും അവയുടെ പരിസരത്തും നാം കാണുന്നത്. അങ്ങനെ കമ്പോളവത്കരണം തീർത്ഥാടന കേന്ദ്രങ്ങളുടെ ഭാഗമാകുമ്പോഴുണ്ടാകുന്ന താളപ്പിഴയാണിത്. വിശുദ്ധിയുടെ ഇടങ്ങളിലെ ചില അനുബന്ധ ജീർണതകൾ എന്ന് പറയാം. അതുതന്നെയാണ് ഇന്നത്തെ സുവിശേഷ ചിന്തയും. ജെറൂസലം ദേവാലയത്തിൽ ക്രിസ്തു നടത്തിയ ശുദ്ധികലശക്രിയ തപസ്സിലെ മൂന്നാം വാരത്തിൽ നമ്മെ ഓർപ്പിക്കുന്നത് കൃപയുടെ കൂടാരത്തിൽ കച്ചവടത്തിന് പഞ്ഞമില്ലെന്നാണ്, മാലിന്യങ്ങൾ അവിടെ ഉണ്ടെന്നാണ്. അത് മാറ്റി ശുദ്ധികലശം ചെയ്ത് നാം ഈ തപസ്സിലൂടെ നവീകൃതരാകണം. മൂന്ന് പ്രാവശ്യം ക്രിസ്തു ജെറൂസലത്തേക്ക് യാത്ര ചെയ്യുന്നതായി സുവിശേഷകൻ യോഹന്നാൻ രേഖപ്പെടുത്തുന്നുണ്ട്. പെസഹാ തിരുനാളിൽ പങ്കെടുക്കാൻ ക്രിസ്തു അവിടെ പ്രവേശിക്കുന്ന ഭാഗമാണ് ഇന്നത്തെ സുവിശേഷം. പിന്നെ അവിടുന്ന് ദേവാലയം ശുദ്ധീകരിക്കുന്നു. പലപ്പോഴും പുരോഹിതന്മാരുടെ മൗനസമ്മതത്തോടെയാണ് ദേവാലയത്തിൽ കച്ചവടം നടക്കുന്നത്. ഇന്നും നമ്മുടെ ദേവാലയങ്ങളിൽ അത് വിവിധ മേഖലകളിൽ നടക്കുന്നുമുണ്ട്. കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുകയാണ് പലരും. ഉദാഹരണത്തിന്, ആരാധനക്രമ സംഗീതത്തിന്റെ മേഖലയിൽ കേരളത്തിലെ ദേവാലയങ്ങളിൽ നടക്കുന്ന സാമ്പത്തിക ക്രമക്കേടുകൾ അക്ഷന്തവ്യമാണ്. പാട്ട് കുർബാനയ്ക്ക് പണം കൊടുത്താലും പിന്നെയും പാട്ടിന് വേറെ പണം കൊടുക്കണം. അത് പല പല നിരക്കുകളാണ് പാട്ടിന് മാത്രം. എന്നിട്ട് പള്ളികളിൽ നടക്കുന്നത് ചെറിയ ഗാനമേളകളാണ്. അങ്ങനെ പ്രാർത്ഥന പ്രകടനമാക്കി മാറ്റിയിരിക്കുന്നു. കമ്പോളവത്കരിക്കപ്പെട്ട ഒരു കാലമാണിത്. എന്നിട്ടും ആരുമൊന്നും മിണ്ടുന്നില്ല. പൂച്ചയ്ക്കാര് മണികെട്ടും? മൗനം ഭജിച്ച് കഴിഞ്ഞുകൂടുന്നതാണ് നല്ലതെന്ന് ചിന്തിക്കുന്നവരാണ് അധികവും. കർത്താവിന്റെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് സാധന സാമഗ്രികളോടെ ക്രിസ്തു കച്ചവടക്കാരെ ദേവാലയത്തിൽ നിന്നും പുറത്താക്കിയത്. ചമ്മട്ടികൊണ്ട് അടിച്ചോടിച്ചു എന്നാണ് ദൃക്സാക്ഷിയായ സുവിശേഷകൻ യോഹന്നാൻ രേഖപ്പെടുത്തുന്നത്. ദേവാലയത്തിൽ മനുഷ്യരുടെ സ്ഥാനത്ത് ആടുമാടുകളും പ്രാവും മറ്റു സാധനങ്ങളും മനുഷ്യരെക്കാളും മൃഗങ്ങൾക്കും പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന ആദായത്തിനും പ്രാധാന്യം കൽപ്പിക്കുന്ന പുരോഹിതവർഗത്തെ ഇതാ ക്രിസ്തു വെല്ലുവിളിക്കുന്നു. ഇന്നും ദേവാലയങ്ങളിൽ ആ മൂല്യച്യുതി സംഭവിക്കുന്നില്ലേ? ഭൂമി ഇടപാടിന്റെ പേരിലും പുണ്യസ്ഥലങ്ങളിൽ അടിപിടിയായില്ലേ? പൗരോഹിത്യ ജീവിതത്തിന്റെ, വിശ്വാസ ജീവിതത്തിന്റെ പ്രതിബദ്ധത സൂക്ഷിച്ചില്ലെങ്കിൽ അത് മാറിപ്പോകുമെന്ന് ക്രിസ്തു തന്റെ ദേവാലയ ശുദ്ധികലശക്രിയയിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്തധികാരത്തിലാണ് ക്രിസ്തു ഇതെല്ലാം ചെയ്തത്? ചോദ്യം പ്രസക്തമാണ്. സ്വയം ഏറ്റെടുത്തതാണ് ഈ അധികാരമെന്ന് അവിടുന്ന് തന്നെ പ്രസ്താവിക്കുന്നുണ്ട്. പകരമായി ഈ ദേവാലയം നിങ്ങൾ നശിപ്പിച്ചോളൂ എന്ന് നെഞ്ചത്ത് കൈവച്ച് ക്രിസ്തു പ്രസ്താവിക്കുന്നില്ലേ? അതായത് നന്മയ്ക്കും നീതിക്കുമായി താൻ മരിക്കാനും സന്നദ്ധനാണെന്ന് അവിടുന്ന് ഏറ്റുപറയുകയാണ്. തിന്മയ്ക്കെതിരെ ഏറ്റവും ശക്തമായ ആയുധം ജീവസമർപ്പണമാണ്. പൂർണ്ണ സമർപ്പണമില്ലാതെ സാമൂഹ്യ സാമുദായിക വ്യവസ്ഥിതികളുടെ തിന്മയ്ക്കെതിരെയും ജീർണതയ്ക്കെതിരെയും പോരാടാനാവില്ല. മഹത്തുക്കൾ, വിശുദ്ധാത്മാക്കൾ അത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, അത് തെളിയിക്കുന്നുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ ക്രിസ്തുവിന്റെ ദേവാലയ ശുദ്ധീകരണം പരസ്യ ജീവിതത്തിന്റെ ഭാഗമായിട്ടല്ല, മറിച്ച് സുവിശേഷത്തിൻ്റെ ആരംഭത്തിലാണ് നാം കാണുന്നത്. കാനായിലെ അത്ഭുത പ്രവൃത്തിയെ തുടർന്നാണ് ക്രിസ്തു ദേവാലയ ശുദ്ധീകരണം നടത്തുന്നത്. ശൂന്യമായി ഉണങ്ങി വരണ്ടിരുന്ന കൽഭരണികളിൽ മേൽത്തരം വീഞ്ഞു നിറച്ച് ഇതാ ഇല്ലായ്മയുടെ വ്യഥയിൽ മുങ്ങിയ കാനായിലെ കുടുംബത്തെ അവിടുന്ന് ആനന്ദലഹരിയിൽ ആഴ്ത്തുന്നു. പിന്നെയാണ് ദേവാലയത്തിൻ്റെ ജീർണത ഇല്ലായ്മ ചെയ്യാൻ അവിടുന്ന് ചാട്ടവാറെടുക്കുന്നു. ഇവിടെ കച്ചവട മനസ്ഥിതിയും ധനമോഹവും നിറഞ്ഞു നിൽക്കുന്ന ദേവാലയത്തിൻ്റെ നഷ്ടപ്പെട്ട പ്രസക്തി വീണ്ടെടുക്കാനാണ് ക്രിസ്തുവിൻ്റെ ശ്രമം. തിന്മയ്ക്കെതിരെ നിലയുറപ്പിക്കുമ്പോൾ ഹൃദയം ദേവാലയമാകും എന്ന സാരോപദേശവും ഈ വചനത്തിൽ ഒളിഞ്ഞിരിപ്പില്ലേ? എൻ്റെ പിതാവിൻ്റെ ഭവനം എന്ന് ദേവാലയത്തെക്കുറിച്ച് പറയാൻ തക്ക വിധം ദൈവീകൈക്യം ക്രിസ്തുവിനുണ്ടായിരുന്നെന്നും ഈ സംഭവം സ്പഷ്ടമാക്കുന്നുണ്ട്. അങ്ങനെ മനുഷ്യജീവിതത്തിൻ്റെ ജീർണതകൾക്കെതിരെ ഹൃദയപൂർവ്വം കലഹിക്കുന്ന ക്രിസ്തുവിനെയാണ് നാം ഇവിടെ കാണുന്നത്. പ്രവാചകന്മാരുടെ ക്ഷോഭം വിദ്വേഷങ്ങളിൽ നിന്നും ആന്തരിക അസ്വസ്ഥതകളിൽ നിന്നുമല്ല ഉതിർക്കൊള്ളുന്നത്. എന്നാൽ ഒരേ സ്ഥായിയിൽ സംസാരിക്കുന്നവരെ ഇടയ്ക്കൊന്ന് കേൾപ്പിക്കണമെങ്കിൽ ഉച്ചസ്ഥായിയിൽ നാം സംസാരിക്കണം, ഉച്ചസ്ഥായി ഉപയോഗിക്കണം. അങ്ങനെ പ്രവാചകന്മാരുടെ അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ ഹൈപിച്ചാണ് അല്ലെങ്കിൽ മേൽസ്ഥായിയാണ് ക്ഷോഭം. ക്ലാസ്സിൽ കലപില കൂടുന്ന കുട്ടികളെ ഒന്ന് നിശബ്ദരാക്കാൻ അധ്യാപകൻ അലറി വിളിക്കുന്നില്ലേ? നമ്മുടെ ക്ഷോഭങ്ങളെ നീതീകരിക്കാൻ ക്രിസ്തുവിൻ്റെ ക്ഷോഭം ഉപയോഗിക്കരുത്, ഉപയോഗപ്പെടുത്തരുത്. നാം അനുഭവിക്കുന്ന അസ്വസ്ഥതകളുടെയും വിദ്വേഷത്തിൻ്റെയും ഒക്കെ വെളിപ്പെടുത്തലാണ് നമ്മുടെ ക്ഷോഭം, വിദ്വേഷം. ക്രിസ്തുവിൻ്റേതാകട്ടെ അവിടുന്ന് മറച്ചു പിടിച്ച സ്നേഹം തന്നെയാണ്. സാരമായൊരു വ്യത്യാസം കൂടെ നമുക്ക് ശ്രദ്ധിക്കാം. എപ്പോഴാണ് നമ്മൾ കുപിതരാകുക? വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അവഗണന കൊണ്ടോ ഒക്കെയാണ്. നമ്മുടെ ഈഗോ മറ്റൊരാൾ ഋണപ്പെടുത്തുമ്പോഴാണ് നാം ദേഷ്യപ്പെടുന്നത്. എന്നാൽ ക്രിസ്തു അത്തരം നിമിഷങ്ങളിൽ സാന്ദ്രമൗനം പാലിച്ചു, പരമാവധി സ്നേഹമുള്ളൊരു വാക്ക് മാത്രം ഉരുവിട്ടു. തന്നെ അടിച്ചവനോട് നീ എന്തിനെന്നെ അടിച്ചു എന്ന് മാത്രം ചോദിച്ചു. പക്ഷേ മൂല്യനിരാസങ്ങൾ അവിടുത്തെ നിലപാടുകളെ ജ്വലിപ്പിച്ചു. ഇതാ ദേവാലയത്തിലെ ക്രിസ്തുവിൻ്റെ ക്രോധം ഒരു കനൽ പോലെ ആളിക്കത്തുകയാണ്. നമ്മളാവട്ടെ മൂല്യനിരാസങ്ങൾക്ക് മുന്നിൽ ഭീരുക്കളായി നിശബ്ദരായി പിന്മാറുന്നു, മൗനം ഭജിക്കുന്നു. ദേവാലയം കച്ചവടസ്ഥലമാക്കരുത് എന്ന് ക്രിസ്തു പറയുമ്പോൾ പള്ളിക്കകത്ത് ഇന്ന് സൂപ്പർ മാർക്കറ്റുകൾ നടക്കുന്നു എന്നൊന്നും അർത്ഥമില്ല. ക്രിസ്തുവിൻ്റെ പരാമർശത്തിന് അതിനേക്കാൾ ആഴമുള്ള ചില ധ്യാനത്തിൻ്റെ അടരുകളുണ്ട്. കച്ചവടവും കമ്പോളവുമൊക്കെ സമീപനവും ശൈലിയുമാണ്. ലാഭേച്ഛ, ധനത്തിൻ്റെ ബലം, ഒടുങ്ങാത്ത മാത്സര്യം, അധികാരമോഹം, അസൂയ, അനീതിയോടുള്ള കൂട്ടുകെട്ട്, നിസ്സംഗഭാവം എന്നിവയെല്ലാം കച്ചവടത്തിൻ്റെ സൂചനയായ അടയാളങ്ങളാണ്. മലീമസമായ ആലയം മലീമസമായ നമ്മുടെ ഹൃദയം തന്നെയാണ്. അങ്ങനെ ഈ അർത്ഥത്തിൽ മേൽപ്പറഞ്ഞ തിന്മകളിൽ ഒന്നിൻ്റെയെങ്കിലും മുദ്രകൾ ആത്മാവിലൊളിപ്പിച്ചു വച്ചിട്ടുള്ള നിങ്ങളും ഞാനും നമ്മുടെ ദേവാലയങ്ങളെ, ദേവാലയത്തെ കമ്പോളമാക്കി തീർക്കുന്നുണ്ട്. ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തെ തേടുന്ന ഭക്തരായി നാം മാറുന്നു. കച്ചവട മനസ്ഥിതിയാണിത്, ഓർക്കണം. അങ്ങനെ എത്രയോ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നാം ദൈവത്തെ തിരയുന്നത്. എല്ലാം വാങ്ങുവാൻ വേണ്ടി, കിട്ടുവാൻ വേണ്ടി മാത്രം. എനിക്കെന്ത് കിട്ടും, എനിക്കെന്ത് കിട്ടും എന്ന ആകുലതയോടെ ആർത്തിയോടുകൂടിയാണ് നാം ദൈവത്തെ സമീപിക്കുന്നത്. അത് മനസമാധാനമാണെങ്കിൽ പോലും. അങ്ങനെ നോക്കുമ്പോൾ ദേവാലയ പടവുകൾ കയറിയെത്തുന്ന ഭക്തന് ദേവാലയത്തിൽ കമ്പോളത്തിൽ നിന്നും വേറിട്ട് എന്തനുഭൂതിയാണ് ലഭിക്കുക? ദേവാലയത്തിൻ്റെ അകത്തളം എന്തനുഭൂതിയാണ് നമുക്ക് സമ്മാനിക്കുക? അപ്പം ഭക്ഷിച്ചതുകൊണ്ടാണല്ലോ നിങ്ങൾ എന്നെ പിന്നെയും പിന്നെയും അന്വേഷിക്കുന്നത് എന്ന ക്രിസ്തുവിൻ്റെ വചനത്തിന് നേരെ നമുക്ക് കാതടയ്ക്കാനാകുമോ? കല്ലിൽ തീർത്ത ദേവാലയങ്ങളെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള എല്ലാ പരാമർശങ്ങളും ജീവിക്കുന്ന സഭയെക്കുറിച്ചും ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ചുമാണ്. നാം ദൈവത്തിൻ്റെ ആലയങ്ങളാണ്, ജീവിക്കുന്ന ആലയങ്ങളാണ്. അതിനാൽ കാലികമായ സത്യവും ദൈവിക രഹസ്യവുമാണ് നാം ഇന്നത്തെ വചനത്തിൽ ധ്യാനിക്കുന്നത്. കർത്താവിൻ്റെ ആലയം അതിനാൽ മലീമസമാക്കരുത്. ഓരോ സമൂഹത്തിലെയും ചരിത്രപരവും മതാത്മകവുമായ പൈതൃകത്തിൻ്റെ പ്രതീകമായ ദേവാലയങ്ങൾ ബാഹ്യമായും ആന്തരികമായും വിശുദ്ധമായി പരിരക്ഷിക്കാൻ നമുക്ക് അതിയായ കടപ്പാടുണ്ട്. പരിശുദ്ധ കന്യകാമറിയത്തെ ദൈവത്തിൻ്റെ ആലയമെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. ജീവിതവിശുദ്ധിയുടെ നിറവാണ് നസ്രത്തിലെ കന്യകയെ ദൈവത്തിൻ്റെ ആലയമാക്കുന്നത്. രക്ഷകൻ ഊഴിയിൽ വന്നു പിറക്കാനിടയാക്കിയത് ഈ അമ്മയുടെ ജീവിതവിശുദ്ധിയാണ്. അതിനാൽ ഈ അമ്മയെപ്പോലെ വിശുദ്ധിയിൽ വളരാനും നിലനിൽക്കാനുമുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ സജീവാലയങ്ങളായി, ദൈവത്തിൻ്റെ സ്നേഹാലയങ്ങളായി പരിണമിക്കട്ടെ. ഈ തപസ്സുകാലം ഇനിയും ഹൃദയവിശുദ്ധിയിലേക്ക് നമ്മെ ക്ഷണിക്കുന്നു. കലശക്രിയ നമ്മുടെ ഹൃദയാന്തരാളത്തിലാണ് നടക്കേണ്ടത്. ആദ്യം നമ്മുടെ ഹൃദയങ്ങൾ പരിശുദ്ധിയുള്ള ദേവാലയങ്ങളാക്കാം. അവിടെ ദൈവം വന്നു വസിക്കട്ടെ. ഓ ദൈവമേ, എത്ര വൈകി ഞാൻ അങ്ങയെ അറിയാൻ. ലേറ്റ് ഹാവ് ഐ ഫൗണ്ട് ദീ ഓ ലോർഡ്. വിശുദ്ധ അഗസ്റ്റിൻ്റെ ഈ പ്രാർത്ഥന നമുക്കുമെന്ന് ഹൃദയെ ഉൾക്കൊള്ളാം. ദൈവിക വഴികളിലേക്ക് തിരികെ ചെല്ലാൻ, വീണ്ടും ചെല്ലാൻ നാം ഒരിക്കലും വൈകുന്നില്ല. കാരണം ദൈവം നമ്മുടെ സ്നേഹമുള്ള പിതാവാണ്.
എത്ര വൈകി ദൈവമേ ഞാൻ നിന്നെ അറിയാൻ, ഇത്ര നല്ല സ്നേഹമെന്ന് തിരിച്ചറിയാൻ, കണ്ണുനീരിനാളിലെൻ്റെ ദുരിതങ്ങളേറ്റുവാങ്ങി കൃപകളിൽ ധന്യനാക്കി ഭാഗ്യവാൻ ഞാൻ. എത്ര വൈകി ദൈവമേ ഞാൻ നിന്നെ അറിയാൻ, ഇത്ര നല്ല സ്നേഹമെന്ന് തിരിച്ചറിയാൻ.
ഗാനമാലപിച്ചത് മധു ബാലകൃഷ്ണനാണ്. രചനയും സംഗീതവും സണ്ണി സ്റ്റീഫൻ.
കാലവേദനകൾ ബന്ധനങ്ങളായി നിന്നു, നിന്നെയൊന്നറിഞ്ഞ നേരം സന്തോഷസാഗരമായി കൈവീലങ്ങളിഞ്ഞു വീണു, കുരിരുളകന്നു പോയി എന്നെ നാഥ തിരുഹൃദയേ. എത്ര വൈകി ദൈവമേ ഞാൻ നിന്നെ അറിയാൻ, ഇത്ര നല്ല സ്നേഹമെന്ന് തിരിച്ചറിയാൻ.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ പങ്കുവച്ച തപസ്സുകാലം മൂന്നാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ വിചിന്തനമാണ്.